Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനം 4 പഠനം നാം തുടരുകയാണ്. ഈ ശരണഗീതത്തിലെ പദങ്ങളുടെ വ്യാഖ്യാനം നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ആരംഭിച്ചതാണ്. ആദ്യത്തെ 3 പദങ്ങളുടെ വ്യാഖ്യാനം കണ്ടുകഴിഞ്ഞു. ഈ സങ്കീർത്തനത്തിൻ്റെ ഘടനയിലെ സംവാദശൈലിയും നാം ഏകദേശം മനസ്സിലാക്കിയതാണ്. ഇവിടുത്തെ സംവാദം ദൈവവും മനുഷ്യനുമായുള്ള സംവാദമാണെന്ന് ഓർക്കണം. മനുഷ്യൻ ദൈവത്തോട് ആവലാതിപ്പെടുന്നു, ദൈവം പ്രതിഫലിക്കുന്നു. ഉടനെ മനുഷ്യനതിന് മറുതല പറയുന്നു, ദൈവം വീണ്ടും ഉത്തരം നൽകുന്നു. സ്വാഭാവികമായും മനുഷ്യനാണ് എപ്പോഴും ദൈവത്തിൽ ശരണപ്പെടുന്നത് എന്നോർക്കണം. ഈ ശരണപ്പെടലിൻ്റെ ഉള്ളടക്കം പിന്നെ എന്താണ്? മനുഷ്യൻ്റെ യാതനകളും വേദനകളുമാണ്. എന്തിന്? നിങ്ങളുടെയും എൻ്റെയും മാനുഷിക ജീവിത അനുദിന ജീവിത ക്ലേശങ്ങളല്ലേ ഈ ശരണപ്പെടലിൻ്റെ ഉള്ളടക്കം? ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ അവിടുന്ന് കൈവെടിയുകയില്ലെന്ന് സങ്കീർത്തകൻ പദങ്ങളിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മറുപടിയിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുള്ളവനെയും ജെറി അമൽദേവുമാണ്. ഇതിൻ്റെ ആലാപനം രമേഷ് മുരളിയും സംഘവുമാണ്.
സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം വിഷമങ്ങളാകെ തീരാ
സങ്കീർത്തനം 22 ഒരു ശരണപദം നമുക്ക് പരിശോധിക്കാം. ഒപ്പം ദൈവത്തിൻ്റെ പ്രതികരണവും അല്ലെങ്കിൽ മറുപടിയും ശ്രദ്ധിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങെന്നെ കൈവെടിഞ്ഞു? എന്നെ തുണയ്ക്കാതെ, എൻ്റെ രോദനം കേൾക്കാതെ എന്തുകൊണ്ടങ്ങെന്നെ കൈവെടിഞ്ഞു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങെന്നെ കൈവെടിഞ്ഞു?
ശരണ സങ്കീർത്തനത്തിൻ്റെ പദങ്ങൾക്ക് വിലാപഗീതത്തിൻ്റെ വികാരങ്ങളോട് ഏറെ സാമ്യമുണ്ട് എന്ന വസ്തുത ഈ പദങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കഴിഞ്ഞ ആമുഖ പഠനത്തിൽ നാം അത് സൂചിപ്പിച്ചതുമാണ്. ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കുന്ന മനുഷ്യൻ്റെ ശരണഭാവമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് അവിടുന്ന് നൽകുന്ന സുരക്ഷയുടെയും സമാധാനത്തിൻ്റെയും ആശയങ്ങളാണ് പദങ്ങളിൽ ശക്തമായി പ്രതിഫലിക്കുന്നത്. അതുപോലെ ദേവാലയവുമായി ബന്ധപ്പെട്ട സന്തോഷത്തിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ വികാരങ്ങളും പദങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അതിന് കാരണം പ്രത്യേകം പറയേണ്ടതില്ല. നമുക്കറിയാമല്ലോ, ദേവാലയത്തിലാണല്ലോ നാം സാധാരണഗതിയിൽ ഈശ്വര സാന്നിധ്യം, ദൈവീക സാന്നിധ്യ സ്മരണ കൂടുതൽ ഉണർത്തുന്നത്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹവുമായി കൂടുതൽ ബന്ധപ്പെടുന്നത്. ഇക്കാര്യം മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും 22 സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു പദം, 25 പദം പരിശോധിക്കാം.
മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും, അവിടുത്തെ ഭക്തരുടെ മുന്നിൽ ഞാൻ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ചവിടെ തൃപ്തരാകും, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ നാമം പ്രകീർത്തിക്കും.
അങ്ങനെ ദൈവത്തിൽ ശരണപ്പെടുന്ന ഭക്തന് ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നുവെന്നാണ് പദങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. കർത്താവിലുള്ള സന്തോഷം, കർത്താവിനാൽ നയിക്കപ്പെടുക, ദൈവിക സാന്നിധ്യത്തിൽ വസിക്കുക തുടങ്ങിയ വിഷയങ്ങളും ശരണ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകതയാണെന്ന് പദങ്ങളിൽ നിന്നും നമുക്ക് ഇനിയും മനസ്സിലാക്കാം.
മനുജാ നിറഞ്ഞ ഭക്തി പരമാർത്ഥമാക്കിടേണം, എതിരെ വരുന്ന ദോഷം അതിയായി വെറുത്തിടേണം.
ഈ ശരണഗീതത്തിൻ്റെ രണ്ട് പദങ്ങൾ നാം കഴിഞ്ഞ ഖണ്ഡത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ പരിചയപ്പെട്ടതാണ്. പിന്നെ മറന്നുപോകരുത്, ഘടനയിൽ ഈ ഗീതം ഒരു സംവാദമാണ്. സംവാദ ശൈലിയിലാണ് ഈ ഗീതങ്ങൾ അല്ലെങ്കിൽ ഈ സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ നീതിക്കായി ദൈവത്തോട് യാചിക്കുന്ന മനുഷ്യനാണ് ഒരു ഭാഗത്ത്, ദൈവത്തിൽ ശരണപ്പെടുന്ന മനുഷ്യൻ. മറുഭാഗത്ത് പ്രത്യുത്തരിക്കുന്ന ദൈവം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രത്യുത്തരിക്കുന്ന ദൈവവും. തൻ്റെ പെരുമാറ്റവും ജീവിത രീതിയും പൊള്ളയായ വാക്കുകളും കൊണ്ട് മനുഷ്യൻ ദൈവത്തിന് ചിലപ്പോൾ ക്ഷതമേൽപ്പിക്കുന്നുവെന്നാണ് ആദ്യത്തെ പദത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ വ്യാജമായ ജീവിതപാത വിട്ടൊഴിയാനുള്ള ആഹ്വാനമാണ് രണ്ടാമത്തെ പദത്തിലൂടെ ദൈവം നൽകുന്നത്. ഇനി മൂന്നാമത്തെ പദം പരിശോധിച്ചുകൊണ്ട് നാം പഠനം തുടരുമ്പോൾ മനുഷ്യൻ്റെ ദൈവവുമായുള്ള സംഭാഷണം തുടരുകയാണ്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ഈ ജനത്തിൻ്റെ അപേക്ഷ കേൾക്കും എന്ന പ്രത്യാശയുടെ വാക്കുകളാണ് മൂന്നാമത്തെ പദത്തിൽ നാം കാണുന്നത്. കാരണം നീതിയുള്ളവരെ കർത്താവ് കാക്കും പരിപാലിക്കും, അവിടുന്ന് കൈവെടിയുകയില്ല എന്ന പ്രത്യാശയിലാണ് മനുഷ്യൻ ദൈവത്തെ, ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുന്നത്. ദൈവത്തിൽ ശരണപ്പെടുന്നവരെ കർത്താവ് കൈവെടിയുകയില്ല എന്ന പ്രത്യാശയാണ് മൂന്നാമത്തെ പദത്തിൽ നാം കാണുന്നത്. അത് നമുക്ക് പരിശോധിക്കാം.
നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്ത കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ കൈവെടിയുകയില്ല, ഒരിക്കലും കൈവെടിയുകയില്ല. തൻ്റെ ജനത്തെ കർത്താവ് കൈവെടിയുകയില്ല.
അഭിമാനമെന്തു മനുജാ, മറിമായ മിഥ്യ പിമ്പേ ഓടാനിതെന്തു ബന്ധം.
അതിനാൽ ദുർഭഗനായ മനുഷ്യനെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പദങ്ങളുടെ അന്തരാർത്ഥത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ ശരണം വിളി ദൈവം കേൾക്കും എന്ന ഉറപ്പോടെ പിന്നെയും കേണപേക്ഷിക്കുന്നു, ഉറക്കെ നിലവിളിക്കുന്നു. മറുപടിയായി ദൈവം ചിലപ്പോൾ തടസ്സങ്ങൾ പറഞ്ഞേക്കാം. നിരാശപ്പെടുത്താതെ പ്രത്യാശയോടെ പിന്നെയും മനുഷ്യൻ ഇതാ കേഴുന്നു, കരയുന്നു. അതുകൊണ്ടാണ് ഗായകൻ പാടുന്നത്,
നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്ത കർത്താവ് തൻ്റെ ജനത്തെ കൈവെടിയുകയില്ല, ഒരിക്കലും കൈവെടിയുകയില്ല. തൻ്റെ ജനത്തെ കർത്താവ് ഒരിക്കലും കൈവെടിയുകയില്ല.
അതിനാൽ ദൈവം മാത്രമാണ് ആശ്രയം. അവിടുത്തെ കൃപാതിരേകം താൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ശത്രുക്കൾ എന്നെ വലയം ചെയ്യുകയും ഞെരുക്കുകയും ചെയ്തതിനാൽ ഞാൻ നിലംപരിശായപ്പോഴും കർത്താവെ, അങ്ങ് മാത്രമാണ് തല ഉയർത്തി നിൽക്കാനും ജീവിതത്തിൽ മുന്നേറാനും എനിക്ക് കെൽപ്പ് നൽകിയത്. അതിനാൽ ദൈവമേ, അങ്ങേ കൃപാസമൃദ്ധി ഇനിയും വർഷിക്കണമേ. അങ്ങനെ സഹായിക്കാൻ കെൽപ്പുള്ളവനോടും സഹായിച്ച ദൈവത്തോടും പിന്നെയും കൃപയ്ക്കായി യാചിക്കുന്നു. ഈ ആവർത്തനം ഒരു കിഴക്കൻ സാഹിത്യ ഘടനയാണെന്ന് കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം സൂചിപ്പിച്ചതാണ്. മലയാളത്തിൽ നാം ഇതിന് പുനരുക്തി എന്ന് പറയാറുണ്ട്. പുനരുക്ത പ്രയോഗം, ആവർത്തിച്ചുള്ള പ്രയോഗം നിയോഗാനുവർത്തിയാകുമ്പോൾ അത് പ്രസക്തമായിത്തീരും, അല്ലെങ്കിൽ വിരസത ഉളവാക്കാനും ഇടയുണ്ട്. ഇനി വ്യക്തിയുടെ ഈ ശരണപ്പെടലിനോട് ദൈവം എപ്രകാരം പ്രത്യുത്തരിക്കുന്നു എന്ന് നമുക്ക് നാലാമത്തെ പദം പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കാം.
കോപിച്ചാലും നിങ്ങൾ തിന്മ ചെയ്യരുത്, കിടക്കയിൽ വച്ചു തന്നെ ധ്യാനിച്ച് മൗനം ഭജിക്കുക. നിങ്ങൾ ധ്യാനിച്ച് മൗനം ഭജിക്കുക.
അങ്ങനെ നാലാമത്തെ പദത്തിൽ നാം കാണുന്നത് തൻ്റെ അവകാശം, ആധിപത്യം ദൈവം പുനർസ്ഥാപിക്കുന്നതാണ്. ശത്രുക്കൾ തനിക്കെതിരായി കെണിയൊരുക്കുകയും വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇനി അവർ കോപിച്ചാലും അതിക്രമികളാകരുത്, തിന്മ ചെയ്യരുത്, അതിരുകൾ കടക്കാതിരിക്കാൻ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ധ്യാനപൂർവകമായ തീരുമാനങ്ങൾ, അതായത് നന്മയുടെ തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം പുറത്തു വരാൻ എന്നും ദൈവം ഈ പദത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ധ്യാനിച്ച് മൗനം ഭജിക്കുക, മൗനം പാലിക്കാനുള്ള നിർദ്ദേശം സൂചിപ്പിക്കുന്നത് പുതിയ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കാതെ മാന്യത പുലർത്തണമെന്നാണ്. അതുപോലെ സങ്കീർത്തകനും തൻ്റെ എതിരാളികളും പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലാണ്, ദൈവസന്നിധിയിലാണ് സമ്മേളിക്കുന്നത് എന്നും ഓർക്കണം. അവിടെ ദേവാലയത്തിൽ ഉചിതമായ ബലിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് നീതിയുടെ ബലിയാണ്. ദൈവത്തിൻ്റെ നീതി അംഗീകരിക്കുന്നതിൻ്റെ പ്രതീകമായി നീതിയുടെ ബലി ദേവാലയത്തിൽ അർപ്പിക്കുന്നതോടൊപ്പം മനുഷ്യൻ ദൈവത്തിൽ ശരണവും പ്രത്യാശയും ഉള്ളവനായി ജീവിക്കണം എന്ന് ഈ പദങ്ങൾ സൂചിപ്പിക്കുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. വ്യക്തിഗത ശത്രുതയും പീഡനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകാമെങ്കിലും ദൈവിക നീതിക്കെതിരായി പെരുമാറുവാനോ സംസാരിക്കാനോ ഇടയാവരുതെന്നും ഈ പദത്തിൽ ഒരു ധ്വനിയുണ്ട്. ദൈവിക കൽപ്പനകൾക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നും വചനം സൂചിപ്പിക്കുന്നു. സങ്കീർത്തകൻ ഉദ്ദേശിക്കുന്നത് കൽപ്പനകൾ നിർദ്ദേശിക്കുന്ന നീതിനിഷ്ഠമായ ജീവിതത്തിലൂടെ ഒരു കൂട്ടായ്മയിൽ ജീവിച്ചുകൊണ്ട് കർത്താവിൽ ശരണപ്പെട്ട് ജീവിക്കണമെന്ന് പദങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നീതി, ദൈവിക നീതി വാക്കിലും പ്രവൃത്തിയിലും മനുഷ്യൻ പാലിക്കണം എന്നാണ് സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നത്. ഇനി മനുഷ്യൻ ശക്തനും നീതിമാനുമെന്ന് നടിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും നീതിയുടെ വഴിയിൽ ചരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നീതിമാനും പരിപാലകനും സ്രഷ്ടാവുമായ ദൈവത്തിലുള്ള ശരണമില്ലായ്മയായി ഭവിക്കും, അത് ദൈവനിഷേധമായി ഭവിക്കും.
ധനധാന്യരാശി കൂടും സമ്പന്നമർത്യനേക്കാൾ അരുളീഹൃദന്തമെന്നിൽ ആനന്ദഹർഷമീശൻ
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ശരണഗീതം സങ്കീർത്തനം 4 പഠനം നമുക്കിനി അടുത്തയാഴ്ചയിൽ തുടരാം.